പിതാവിനും പുത്രനും പരിശുദ്ധനും സഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ നമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്ന നമ്പുരാനിരിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാവുന്നവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാൻ ഇനി പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾ കുണി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാൻ ഇനി പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾ കുണി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളായ എന്റെ അടിയാരോട് കരുണയും രാജാവേ നിനക്ക് സ്തുതി, ബാറിക്കുമോർ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവശ്രോത്തിലെ ഫലസ്വമീനമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദേവനിയോഷം ഞങ്ങളെ രക്ഷപ്പെടണമേ എന്നുള്ള നല്ല രാജ്യശക്തിയും മുഖത്തും നിനക്കുള്ളതാകുന്നു ആമീൻ. കൃപ നിറഞ്ഞു മറിയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നിഷ്കളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദരസനമായ നമ്മുടെ കർത്താവായ യേശുനിശയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ചുറ്റുമുള്ളതിനോട് തുറയുമേ തമ്പ്രാന്റെയമ്മേ. ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പ്രാണമേ വേഷണമേ ആമീ. ബാറയ്ക്കുമാർ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉള്ളത് കൊണ്ട് നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പഠന ക്ലാസ്സുകളെല്ലാം അനുഗ്രഹത്തിനും MMVS പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ആത്മീയ ഉന്നതിക്കും കർത്താവേ ഞങ്ങളുടെ ആത്മാ ശരീര മനസ്സുകളുടെ വിശുദ്ധീകരണത്തിനും പരസ്പരമുള്ള സ്നേഹത്തിനും സന്തോഷത്തിനും ഐകമത്യത്തിനുമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ ഇതിന്റെ കൃപയും സമാധാനവും ഞങ്ങളോടൊപ്പം ഇരിക്കണമേ. ഭയപ്പെടേണ്ട എന്ന നല്ല ശബ്ദത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഈ സന്ധ്യ അനുഗ്രഹീതമായി തീരണമേ. പ്രവർത്തനങ്ങൾ പ്രവർത്തകർ സകലതയും ദൈവത്തിനു നിലർപ്പിക്കുന്ന ഓരോ യൂണിറ്റുകളെയും അതിന്റെ പ്രവർത്തകരെയും അതിന്റെ പ്രവർത്തനങ്ങളെയും എല്ലാം വാഴ്ത്തി വിശദീകരിച്ച് അനുഗ്രഹിക്കണമേ. കൃപയിൽ ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളെല്ലാവരും നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. ക്രൈസ്റ്റ് ജീസസ് ആൻഡ് നമ്മുടെ ഉദ്ധിതനായ കർത്താവിന്റെ സമാധാനവും ശാന്തിയും നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം, ഈ രണ്ട് വാക്കുകൾ കർത്താവ് എപ്പോഴും പറഞ്ഞു. ആ ഒരു സമാധാനം നമുക്കുണ്ടാകട്ടെ. ഭയപ്പാടിന്റെ ആത്മാവിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കട്ടെ. അനാവശ്യമായ ഭയങ്ങൾ, ധാരാളം ഭയങ്ങൾ നമുക്കുണ്ട്. അത് ചുമ്മാതെ നമ്മുടെ തെറ്റായ വിചാരങ്ങളിൽ നിന്നുണ്ടാകുന്ന ഭയങ്ങളാണ് കൂടുതലും. അതിൽ നിന്ന് വിടുതൽ നൽകുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിന്റെ സമാധാനമാണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് നിത്യ സമാധാനം. ലോകം തരുന്നത് പോലെയല്ല എന്ന് കർത്താവ് 14:27 യോഹന്നാന്റെ സുവിശേഷം 14:27 പറഞ്ഞല്ലോ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു എന്നാണ് പറഞ്ഞത്. അത് ശാശ്വതമായിരിക്കുന്ന, നിത്യമായിരിക്കുന്ന ശാന്തിയ സമാധാനവുമാണ്. അത് ആർജിക്കുവാൻ നമുക്കിടയാകട്ടെ. ആ സമാധാനം അനുഭവിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വം കൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. സമാധാനം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ സമാധാനം എവിടൊക്കെ ഉണ്ടാക്കണം? ആ സമാധാനം എവിടൊക്കെ ഉണ്ടാക്കണം? എല്ലാ ഇടങ്ങളിലും ഉണ്ടാക്കണം. വീട്ടിൽ സമാധാനം ഉണ്ടാക്കണം, നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ സമാധാനം ഉണ്ടാക്കണം, നമ്മളെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ സമാധാനം ഉണ്ടാക്കണം, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ സമാധാനം ഉണ്ടാക്കണം. നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമാധാനത്തിന്റെ ആത്മാവ്, കലക്കത്തിന്റെ ആത്മാവല്ല. കലക്കങ്ങൾ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് എവിടെയും. നമ്മൾ ഇബ്രായ ലേഖനം പഠിച്ചപ്പോ പഠിച്ചതുപോലെ കയ്പുള്ള വേര് മുളച്ച് സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ ഇല്ലാതെയാക്കി കളയും. അപ്പൊ ആ കയ്പുള്ള വേരിനെ ശേഷം നശിപ്പിച്ച് കളയാനായിട്ട് നമുക്കിടയാകണം. പരസ്പരമുള്ള സ്നേഹവും സന്തോഷവും സമാധാനവും ഐക്യമത്യവും കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ തിരുവേവങ്കേലിയൻ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചതുപോലെ ഗലീലക്കടലിന്റെ ആഴവും ഓളവും പരപ്പും നീളവും വീതിയും എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സന്ധ്യ മുതൽ വെളുക്കുവോളം അധ്വാനിച്ചിട്ട് ഒരു ഒരു മാനത്തുകണ്ണിയെ പോലും, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ചെറിയൊരു പൂഞ്ഞാനെ പോലും പിടിക്കാൻ പറ്റി. പക്ഷെ കർത്താവ് വന്ന് പറഞ്ഞതനുസരിച്ച് അവർക്ക് വലിയ അനുഗ്രഹം ലഭിച്ചു. 153 പെരുത്ത മീൻകൂട്ടം. ഏറ്റവും അവസാനത്തെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, അവരീ മീനുമൊക്കെ വലിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനെ അവിടെ കരയിലെണ്ണ ഉണ്ടായിരുന്നു, കരയിലെണ്ണ ഉണ്ടായിരുന്നു റെഡിയായിട്ട്. അപ്പോ ഏതോ ദിവസമൊന്നും മറിക്കണ്ട, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരുന്നു. രാവിലെ വന്നപ്പോ തന്നെ പ്രാതല റെഡി. എന്തൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ? അപ്പം ഉണ്ടായിരുന്നു. ആ മീൻ എവിടുന്ന് വന്നാണ് എന്റെ ചോദ്യം. എന്റെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യനാ കർത്താവേ. അപ്പവും ഉണ്ടായിരുന്നു, മീനും ഉണ്ടായിരുന്നു. ഏതായാലും ഇവര് പിടിച്ച മീനല്ല. അത് കാരണം അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നുണ്ട്, നീ ഇപ്പോൾ പിടിച്ചതിൽ ചിലത് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാ എന്നാ അതിന്റെ അർത്ഥം? നേരത്തെ അവര് പിടിച്ചു വെച്ചിരുന്നാണോ അത്?
അല്ല
അല്ല. അപ്പോ കർത്താവ് അപ്പം റെഡിയാക്കാൻ സാധിക്കുന്ന കർത്താവേ, മീനും ഒക്കെ റെഡിയാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അധ്വാനം ഒന്നും ഇല്ലെങ്കിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതും. പക്ഷെ നിങ്ങളുടെ അധ്വാനം കൂടെ അതിനോട് കൂട്ടി ചേർത്ത് കഴിയുമ്പോഴത്തേന് അങ്ങ് അനുഗ്രഹമാകും. ഇപ്പൊ പിടിച്ച ചിലത് കൊണ്ടുവരാൻ പറയും. അപ്പൊ നിങ്ങളുടെ നിങ്ങളൊന്നും കർത്താവിനൊന്നും കൊടുത്തില്ലെങ്കിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതും. അങ്ങനെ ഒരു കർത്താവാണ് നമുക്കുള്ളത്. നമ്മള് അധ്വാനിച്ച് പ്രയാസപ്പെട്ട ജീവിതത്തിൽ നിരാശരായി നിൽക്കുമ്പം നമ്മുടേതൊന്നും ഇല്ലാതെ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. പക്ഷെ നമ്മുടേതും കൂടി കൊടുക്കുമ്പം അതിന്റെ മധുര ഇരട്ടിയാകും. ഇപ്പൊ പിടിച്ചത് ചിലത് അത് എപ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. ഈ നമ്മുടെ ഈ അത്ഭുതങ്ങൾ പൂർണ്ണമാണ്. ഞാൻ നേരത്തെ പറയാറുള്ളതല്ലേ, കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞ വെള്ളമൊക്കെ വീഞ്ഞായി കിട്ടും, പക്ഷെ നീ അവിടെ സംഭവം വെള്ളം കോരി നിറയ്ക്കണം. പത്രദോസിന് ചതുരതരമ പണം കിട്ടും, എവിടുന്ന മീന്റെ വായിന്ന്. പക്ഷെ ആ മീനെ നീ ചൂണ്ടലിട്ട് പിടിക്കണം. അപ്പൊ അത് പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ ഒരു 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 പ്രയത്നം കൂടെ അതിനകത്ത് കൊണ്ടുവരണം കേട്ടോ. അത് അങ്ങനെയാ പ്രാതൽ കഴിക്കുന്നത്. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അതിനിടയ്ക്ക് ഒരു ശകലം ഉണ്ട്. അതിനിടയ്ക്കുള്ള ശകലം എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന്. നമ്മളത് അത് ഓർക്കുകയല്ല, നമ്മൾ വാതിൽ തുറന്ന് നമ്മുടെ ഉത്തരവാദിത്വം വാതിൽ തുറന്നു കൊടുക്കുക. അപ്പൊ ഞാൻ അവന്റെ അടുക്കൽ ചെല്ലും, കർത്താവ് ഇങ്ങോട്ട് കയറി വരും. നമ്മൾ അങ്ങോട്ട് തുറന്നു കൊടുത്തപ്പോ ഇങ്ങോട്ട് കയറി വരും കേട്ടോ. അതൊരു വലിയ ക്ലോസ് ആണ്. ഞാൻ അവന്റെ അടുക്കൽ ചെല്ലും. അപ്പോ കർത്താവിന്റെ അരികിൽ ചേർന്നിരുന്ന് അത്താഴവും പ്രാതലും ഒക്കെ കഴിക്കുന്ന എത്രയോ സ്വർഗീയമായ അനുഭവമാണ്. അതുകൊണ്ട് ഇന്ന് നിരാശയായിട്ട് ആരെങ്കിലും ഇന്ന് ഏതായാലും ക്ലാസ് ഉണ്ട് കേട്ടേക്കാവുന്ന കരുതി ഇന്നത്തെ പകല് എന്തെങ്കിലും കാര്യത്തിൽ നിരാശപ്പെട്ട ഇന്ന് എന്നെ കേൾക്കാനിരിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുന്നു, നീ ഒന്നും അധ്വാനിച്ചില്ലെങ്കിലും അപ്പവും മീനും എല്ലാം നിനക്ക് റെഡിയാ. ഇനി നീ അധ്വാനിച്ചതുണ്ടെങ്കിൽ ഇച്ചിരി കൊണ്ടുപോരെ, നമുക്ക് അതുകൂടെ ചേർത്ത് കഴിക്കാം. അപ്പം സമൃദ്ധിയായിട്ട് നൽകാൻ ഉള്ളവന്റെ അരികിലാണ് നമ്മള് കരുണയുടെ കണ്ണാരപ്പര തുറന്ന് നന്മകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായിട്ട് ഒഴുക്കിത്തരുന്നവന്റെ അരികിലാണ്. ഇഷ്ടംപോലെ ഉള്ളവന്റെ അടുത്താണ്. അവനെ വലിയ സമ്പന്നന, അതാ കുരിന്തലേഖനത്തിൽ പറയുന്നത്, ആ വലിയ സമ്പന്നനായിരുന്നവൻ ദരിദ്രനാരായണന്മാരായ നമുക്ക് വേണ്ടി ദരിദ്രനായി. വലിയ സമ്പന്നൻ എന്തിനു വേണ്ടിയാ? നമ്മളെ സമ്പന്നരാക്കേണ്ടതിനാ. വലിയ സമ്പന്നനായിരുന്നവൻ ദരിദ്രരായ നമുക്ക് വേണ്ടി ദരിദ്രനായി. നമ്മളെ സമ്പന്നരാക്കേണ്ടതിന് ദരിദ്രനായി. അതായത് ഒരു നിലനിൽ വായിക്കുന്നു. അപ്പം അത്ര സമ്പത്ത് കയ്യിലുള്ള കർത്താവാണ്. നമ്മുടെ ഭാരവും പ്രയാസവും ദുഃഖവും നിങ്ങളുടെ നിരാശയും എല്ലാം കൊടുത്തേരെ. അതും ഇനി ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ദൈവനമ്പുരാന്റെ കൽപ്പനയാണ്. കർത്താവേ, നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാമെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അങ്ങനെയാണ്. നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. കർത്താവിന്റെ വാക്ക് കേട്ട് ഒന്ന് ചെയ്താൽ മതി, വലിയ അത്ഭുതം ഉണ്ടായിക്കോളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല, പക്ഷെ ഇതെല്ലാം ആർക്കൊക്കെ വേണ്ടി ദൈവം പറയിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചർച്ച് ആൻഡസ് വരെയുള്ളത് നമ്മൾ പഠിച്ചു. അനഫോറയിലേക്ക് നമ്മൾ കടന്നു. അനഫോറ ഒത്തിരി വാക്കുകളൊന്നും പറഞ്ഞാൽ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാതിരിക്കുന്നതാണ്. അനഫോറ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അനഫോറ എന്ന് പറയുന്നത് യാചിക്കേണ്ട സമയം ഇതാ കഴിഞ്ഞ് ദർഗായിലേക്ക് പുരോഹിതൻ കയറി ഉള്ള അന്നേരം മുതലുള്ള പ്രാർത്ഥനകൾ, വിശുദ്ധ കുർബാനയുടെ ഒരു തക്തയിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പ്രേയേഴ്സ് അനഫോറ എന്ന് പറയുന്നത് ഓരോ ഓരോ ക്രമങ്ങളാണ് കേട്ടോ. അപ്പൊ നമുക്കുള്ള തക്തയിലെ 13 ക്രമങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്ത് യാക്കൂബിന്റെ ക്രമമാണ് ആദ്യത്തെ, കർത്താവിന്റെ സഹോദരനായ യാക്കൂബാണ് ആദ്യത്തെ തക്ത എഴുതിയതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനുശേഷം ദിവനാസിയസ് ബെർസ്ലീബിയുടേതുണ്ട്, മാറിവാനിയോസിന്റേതുണ്ട്, സോസ്തോസിന്റേതുണ്ട്, യോഹന്നാന്റേതുണ്ട്, അങ്ങനെ ധാരാളം. പിന്നെ പിതാക്കന്മാരുടെ മഗ്നാശ്രിത്വ ക്രമം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 13 ക്രമങ്ങളുണ്ട്. അതാണ് അനഫോറ എന്ന് പറയുന്നത്. അതായത് ദർഗായ കയറിയുന്ന പുരോഹിതൻ ചെല്ലുന്ന അന്നത്തെ പ്രത്യേക ഒരു ക്രമം എടുത്തിട്ടായിരിക്കും അത് ചെല്ലുന്നത്. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിലൊക്കെ കുർബാനയുടെ വേർഡിങ്സ് എല്ലാം വേറെ വേറെ വരുന്നത്. അതുകൊണ്ടാണ് ആ സമയം മുതലുള്ളതാണ് പ്രധാനപ്പെട്ട യാചിക്കേണ്ട സമയം ഇതാ മുതൽ ഉള്ള പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. ആ 4 കാര്യങ്ങൾ ഒന്ന് കിസ് ഓഫ് പീസ് ആണ്, സമാധാന ചുംബനം, അന്യോന്യം ശ്ലോകം നൽകിയത് എന്നുള്ളത്. 2 സെലിബ്രേഷൻ ഓഫ് ശോശപ്പായാണ്, ശോശപ്പ ആഘോഷം. ഇസ്രയേലിന്റെ 12 ഗോത്രങ്ങൾക്ക് വേണ്ടി 12 നദികൾ ഒഴുക്കി കൊടുത്ത തീക്കൽപ്പാറ നീയാകുന്നു എന്ന് നമ്മൾ പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഋഷവന്റെ കബറിങ്കൽ നിക്ഷേപിക്കപ്പെട്ട കല്ല് അതും നീ തന്നെയാകുന്നു എന്ന് തന്നെയാ പറഞ്ഞു. ഞാനത് പറഞ്ഞല്ലോ, യേശു തന്നെയാണ് ആ പാറ. പാറയുടെ വിശദീകരണവും ഒക്കെ നമ്മൾ പറഞ്ഞു. അതാണ് സെലിബ്രേഷൻ ഓഫ് ശോശപ്പ. പ്രധാനമായിട്ടും ഈ 2 കാര്യങ്ങളാണ്. മറ്റ് 2 സൂചനകൾ കൂടി ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും വീണ്ടും പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തുന്നില്ല. 3 സർസും കോട എന്നുള്ളത് നമ്മൾ കണ്ടു. ലിഫ്റ്റ് യു അപ്പ്, എന്താ നമ്മൾ ഉയർത്തേണ്ടത്? നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എല്ലാം ദൈവമായ കർത്താവിങ്കിലേക്ക് ഉയർത്തണം. അപ്പൊ നമ്മുടെ ശരീരം താഴെയാണെങ്കിലും ബോധങ്ങളും വിചാരങ്ങളും, മനസ്സ്, നമ്മുടെ മനസ്സ് പൂർണ്ണമായി ബോധം, വിചാരം, ഹൃദയം ഇതെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങനെയാണ്. അന്നേരം മാത്രം ഒന്ന് ഉയർത്തിയിട്ട് പിന്നെ ഇനി പോരാനല്ല. നമ്മുടെ വിചാരം അന്നേരം അത് പറഞ്ഞ ഉടനെ അന്നേരം ഒന്ന് പറഞ്ഞു ആ പ്രാർത്ഥന ഞാമീം പറഞ്ഞാൽ പിന്നെ താഴെ പോരാന്ന അല്ല, അങ്ങ് ഉയരത്തിൽ തന്നെ ആയിരിക്കണം തീരുന്നിടം വരെ എന്നതിന് അർത്ഥം കേട്ടോ. 4 കണ്ട കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം കണ്ടു നിർത്തിയത് ചെർസാങ്ചസ് എന്നുള്ള ത്രൈസ് ഹോളി ചെർസാങ്ചസ്. ഇതൊക്കെ വാക്കുകളൊക്കെ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ, ഇതെല്ലാം പരീക്ഷയ്ക്ക് വരുമെന്നോർത്ത് പേടിക്കുമെന്നും വേണ്ട. ചെർസാങ്ചസ് എന്നുള്ള വാക്ക് ത്രൈസ് ഹോളി, 3 പ്രാവശ്യം ചെയ്യും പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടവസിക്കുന്ന സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുമാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളും ഈ ഊശാന എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? നമ്മുടെ ഊശാന എന്നുള്ള വാക്ക് അവിടെ ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഈ ഊശാന ഇവിടെ ഉശാന എന്നുള്ള സ്തുതി എന്നുള്ള രീതിയിലാണ് ഉപയോഗിച്ചേക്കുന്നത്. പക്ഷെ ഉശാന എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? ആ സേവസ്, സേവസ് നൗ, ഞങ്ങളെ ഇപ്പൊ രക്ഷിക്കണമേന്നാ, ഞങ്ങളെ രക്ഷിക്കണമേന്നാ ഉശാന എന്ന വാക്ക് സ്തുതിയായിട്ട് അർപ്പിക്കുന്നതാണെങ്കിൽ അതിന് വാക്കിന്റെ അർത്ഥം സേവസ് നൗ, ഞങ്ങളെ ഇപ്പൊ രക്ഷിക്കണമേ എന്നാണ് ഉശാന എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, ഞാൻ അത് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ 4 കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അതിനു മുമ്പ് വിശ്വാസ പ്രമാണവും അതിനു മുമ്പുള്ള കാര്യങ്ങളെ തുടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാ പോരുന്നത്. അതിന് അവസാനം അതെല്ലാം കൂടെ ഒന്ന് 1, 2, 3, 4 എന്ന് പറഞ്ഞൊന്ന് പറഞ്ഞു തന്നോളാം. ഇപ്പം ഈ പുസ്തകത്തിലേതും അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ഞാൻ പറയുന്നത് കൊണ്ട് ഞാൻ അതെല്ലാം ഓരോ ഹെഡിങ്ങിന്റെ അണ്ടറിലാക്കുന്നില്ല. പക്ഷെ ഈ അനഫോറ ഇപ്പൊ ഞാൻ പറഞ്ഞ 4 കാര്യങ്ങളും അടുത്ത ഒരു 4 കാര്യങ്ങൾ, 8 കാര്യങ്ങൾ കൃത്യമായിട്ട് ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഈ അനഫോറയിലെ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കിസ് ഓഫ് പീസ്, സെലിബ്രേഷൻ ഓഫ് ദി ശോശപ്പ, സർസും കോട, ലിഫ്റ്റ് യു അപ്പ്, നമ്മുടെ ബോധങ്ങൾ, വിചാരങ്ങൾ, ഹൃദയങ്ങൾ, പിന്നെ ചെർസാങ്ചസ്, റൈസ് ഹോളി, ഇത്രയും 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത 5-ാമത്തേത് ഇമ്പോർട്ടന്റ് കാര്യമാണിത്. ഈ വിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ഈ 8 കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ അങ്ങ് പറയുന്നു. അത് തിരുവേണ്ട പുസ്തകത്തെ ഡിപ്പെൻഡ് ചെയ്തല്ല ഞാന് വിശുദ്ധ കുർബാനയോട് ചേർന്നങ്ങ് പറയുക. തിരുവേണ്ട പുസ്തകത്തിൽ അതെല്ലാം എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നും കൂടെ റെഫർ ചെയ്തിട്ടാണ് ഈ പറയുകയും ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, സ്ഥാപന വചനം. അത് കഴിഞ്ഞിട്ട് വരുന്നത് പുരോഹിതൻ അപ്പം വാഴ്ത്തുന്നതായ ക്രമമാണ്. ബറക്കാദേശ് എന്ന് പറഞ്ഞിട്ട് വക്സു എന്ന് പറഞ്ഞ് അപ്പം വാഴ്ത്തുന്നതായ ക്രമമാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ നരേറ്റീവ് ആണ്, ബ്ലെസ്സിംഗ് ഓഫ് ദി ബ്രെഡ് ആണ് അത്. വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. ബറക്കാദേശ് എന്ന് അപ്പം വാഴ്ത്തുകയും ചെയ്യും, വീഞ്ഞു വാഴ്ത്തുകയും ചെയ്യും. ഈ അപ്പവും വീഞ്ഞും വാഴ്ത്തുമ്പോൾ യേശുക്രിസ്തു കുർബാന സ്ഥാപിച്ചപ്പോൾ ഉച്ചരിച്ച അതേ വചനങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടാണ്, പട്ടക്കാരൻ അത് ഉരുവിട്ടുകൊണ്ടാണ് അപ്പോ വീഞ്ഞുകളിന് റൂഷ്മ ചെയ്യുന്നത്. അത് നിങ്ങൾ എഴുതിയിടുന്നുണ്ടെങ്കിൽ എഴുതിയിട്ടാൽ മതി, വായിക്കണമെന്നില്ല. അത് നമുക്ക് നേരത്തെ വായിച്ചിട്ടുള്ളതാ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 28 വരെ, സെയിന്റ് മാത്യു ചാപ്റ്റർ 26 വേഴ്സ് നമ്പർ 26-28, സെയിന്റ് മാർക്ക് ചാപ്റ്റർ 14 വേഴ്സ് നമ്പർ 22-24, മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 22-24 വാക്യങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 19 മുതൽ 20 വാക്യങ്ങൾ, സെയിന്റ് ലൂക്ക് 22:19-20, ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ നമ്പർ 11 വേഴ്സ് നമ്പർ 23-26, 1 കൊരിന്ത്യർ 11:23-26. അപ്പോൾ സഭയാകുന്ന വിശ്വാസികളുടെ സമൂഹത്തിന്റെ തലയായിട്ട് മശിഹായുടെ സ്ഥാനത്താണ് പുരോഹിതൻ നിൽക്കുന്നത്. മശിഹ അപ്പം എടുത്തതിന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞതുപോലെ പട്ടക്കാരനും ചെയ്യും. ആത്മീക രഹസ്യങ്ങളെ വരയ്ക്കുന്ന ചിത്രകാരനും ദൈവത്തിനും ജനത്തിനും ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥനുമാണ് പട്ടക്കാരൻ എന്ന പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. മൂശ ബർക്കീപ്പ എന്ന് പറയുന്നൊരു പിതാവുണ്ട്. അദ്ദേഹം പുരോഹിതനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ആത്മീയ രഹസ്യങ്ങളെ വരയ്ക്കുന്ന ചിത്രകാരനാണ്, ദൈവത്തിനും ജനത്തിനും ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥനുമാണ് പട്ടക്കാരൻ എന്ന് പറയും. അപ്പൊ ആ പുരോഹിതൻ യേശുക്രിസ്തു വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു, വാഴ്ത്തി ശുദ്ധീകരിച്ചു. അതുകൊണ്ട് ബറക്കാദേശ്, കർത്താവ് പറഞ്ഞ വചനം വാഴ്ത്തി ശുദ്ധീകരിച്ചു, മുറിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്തു എന്ന് നമ്മൾ വായിക്കും. അപ്പോൾ അത് ആ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിട്ട് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും ആവുവചനത്തിന് നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്ന് അരുളി ചെയ്തു എന്ന് പുരോഹിതൻ പറയുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞ അതേ വചനങ്ങൾ. അതുകൊണ്ടാണ് അതിന് വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്റെ ഓർമ്മയ്ക്കായി പ്രകാരം ചെയ്തു കർത്താവിന്റെ എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, പാനമാത്രം എടുത്ത് സ്തോത്രം ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാവമോചനത്തിന് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിന്റേതായ എന്റെ രക്തം എന്നും പറയും. അപ്പോൾ ഇവിടെ അപ്പം എടുത്ത് സ്തോത്രം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നതിനർത്ഥം യേശുക്രിസ്തു പിതാവിന്റെ ഇഷ്ടം പൂർത്തീകരിച്ചു എന്നാണ് കേട്ടോ. ഇത് വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് ഇത് തിരുമേനിയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഒരു വിശദീകരണം കൂടെ നൽകുക. പിതാവിന്റെ ഇഷ്ടം പൂർത്തീകരിച്ചു. പിതാവേ, ഞാൻ നിന്റെ ഇച്ഛ അല്ലെങ്കിൽ ഇഷ്ടം പൂർത്തീകരിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യജാതിക്ക് വേണ്ടി മരണവും കഷ്ടാനുഭവവും ഞാൻ സ്വീകരിക്കുകയാണ് എന്ന് പറയുകയാണ്. ദിവനാസിസ് ബെർസ്ലീബിയുടെ വിശുദ്ധ കുർബാനയുടെ വിശദീകരണത്തിൽ പറയുന്നതായ കാര്യമാണ്. അപ്പോൾ ഇവിടെ വാഴ്ത്തി ശുദ്ധീകരിച്ചു, ബറക്ക്, ഖാദിഷ്, വക്സോ എന്ന് പറയുന്നു, മുറിച്ച്, വക്സോ, ഖുസോ എന്ന് വെച്ചാൽ മുറിക്കുകയാണ്, വക്സോ എന്ന് വെച്ചാൽ മുറിച്ചു എന്ന് പറയുന്നു. നിങ്ങൾ ഈ അപ്പവും മീനും വാഴ്ത്തുമ്പോൾ ബറക്ക്, ഖാദിഷ്, വക്സോ എന്നുള്ളത് അപ്പം വാഴ്ത്തുമ്പം പറയും. ബറക്ക്, ബറക്ക് അർത്ഥം അറിയാമല്ലോ അല്ലെ. ബറക്ക് എന്ന് പറഞ്ഞാൽ വാഴ്ത്തി എന്നാ കേട്ടോ, വാഴ്ത്തി. ബറക്മോർ എന്ന് വെച്ചാൽ ദൈവമേ വാഴ്ത്തണമേ എന്ന അർത്ഥം. ദൈവമേ വാഴ്ത്തണമേ, കർത്താവേ വാഴ്ത്തണമേ, ബറക്മോർ. ബറക്ക് എന്ന് വെച്ചാൽ വാഴ്ത്തി. ഖാദേശ്, ഖാദേശ് എന്ന് വെച്ചാൽ, ഖാദേശ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങൾ പല പ്രാവശ്യം നമ്മൾ കേട്ടതാണ്, ശുദ്ധീകരിച്ചു, സാങ്ക്ടിഫൈ ചെയ്തു, വിശുദ്ധീകരിച്ചു എന്ന അർത്ഥം. ബറക്ക് വാഴ്ത്തി, ഖാദേശ് ശുദ്ധീകരിച്ചു, വക്സു എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നർത്ഥം. മുറിച്ചു, നിങ്ങൾ വിഞ്ഞു വാഴ്ത്തുമ്പ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ? വിഞ്ഞു വാഴ്ത്തുമ്പ എന്തൊക്കെ പറയുള്ളൂ? എന്റെ രണ്ട് കാര്യങ്ങളെ പറയുള്ളൂ, ബറയ്ക്കും ദുഃഖാദേശിയും പറയുള്ളൂ. ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല, ഇനിയും ശ്രദ്ധിച്ചോണം. 10-40 കൊല്ലമായിട്ട്, 50-60 കൊല്ലമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല, ഇനിയും ശ്രദ്ധിച്ചോണം. 3 വാക്കുകൾ. എന്നിട്ട് ഏതെങ്കിലും അച്ഛന്മാര് അങ്ങനെ പറയുന്നുണ്ടോന്ന് ശ്രദ്ധിച്ചോണം, സൂക്ഷിച്ചു നിന്നോണം കേട്ടോ. നമുക്ക് പിടിക്കണം അച്ഛന്മാർ. വിഞ്ഞു വിഞ്ഞു വാഴ്ത്തുമ്പോ ബസ് പറയുന്നുണ്ട്. നമ്മളൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അച്ഛന്മാരെ പിടിക്കണം, അതാണ് നമ്മുടെ മെയിൻ. ഓക്കെ, ഞാൻ ഒരു തമാശക്ക് പറഞ്ഞേ ഉള്ളു, പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബറേ ദുഃഖാദി വസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം. അപ്പം അത് നമുക്ക് കർത്താവ് സ്തോത്രം ചെയ്ത് വിശദീകരിച്ചു തരുന്നു. ഇനിയും മറ്റൊരു കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കണം. ഈ കർത്താവിന്റെ വചനങ്ങള് പുരോഹിതൻ ഉച്ചരിക്കുമ്പോൾ യേശു ക്രിസ്തു തന്നെ വിശുദ്ധ കുർബാന പൂർത്തീകരിക്കുന്നതിന് തുല്യമാണ്. എങ്ങനെയാ ഈ പുരോഹിതൻ പരിശുദ്ധാത്മാവിന്റെ കൃപയിലും ശക്തിയിലുമാണ് ഈ വചനങ്ങൾ ഉച്ചരിക്കുന്നത്? അപ്പോൾ പിതാവിന്റെ ഇച്ഛയാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ കർത്താവ് കുർബാന പൂർത്തീകരിക്കുന്നു കേട്ടോ. അപ്പോ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പിതാവിന്റെ ഇച്ഛ. ഞാൻ മൂശ ബർക്കീപ്പായുടെയും അതുപോലെ തന്നെ ദിവനാസിയസ് ബർസ്ലീപ്പയുടെയും വിശദീകരണത്തിൽ നിന്നാണ് ഈ കാര്യം പറയുന്നത്. ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളല്ല കേട്ടോ. ഇത് ഇവരുടെ പേരും അച്ഛനാരാണ്ടരൊക്കെ പേരും പറഞ്ഞു, ഞങ്ങൾക്ക് അറിയാൻ വരെ പരീക്ഷയ്ക്ക് വരുമായിരിക്കുമോ. ഒന്നും പരീക്ഷയ്ക്ക് വരത്തില്ല, ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ആരെങ്കിലും മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് മാത്രം കരുതി. ശതമേന്റെ ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കരുത് കേട്ടോ. എല്ലാവരുടെയും പേരുകളാണ്. ശതമേന്റെ പെട്ടെന്ന് എഴുതി വെച്ചിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോ ഈ പിതാക്കന് ഇങ്ങനെയൊക്കെ പിതാക്കന്മാരുണ്ടെന്നും അവര് ഇതിന്റെ വിശദീകരണം നൽകിയിട്ടുണ്ടെന്നും അന്നൊക്കെ ഒന്ന് പറയാനായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ കർത്താവിന്റെ വചനമാണ് പുരോഹിതൻ ഉച്ചരിക്കുന്നത്. അപ്പൊ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, പിതാവിന്റെ ഇച്ഛ പൂർത്തീകരിച്ചു. അപ്പോൾ പിതാവിന്റെ ഇച്ഛ പൂർത്തീകരിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ഇത് നടക്കുന്നത്. വചനം ഉച്ചരിക്കുന്നത് പുത്രൻതമ്പുരാനാണ്. അപ്പൊ തൃത്വ ദൈവത്തിന്റെ ആവശ്യം അവിടെ അല്ല. തൃത്വ ദൈവത്തിന്റെ പിതാവിന്റെ ഇച്ഛയും പുത്രന്റെ വചനവും പരിശുദ്ധാത്മാവിന്റെ ആവശ്യവും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ തൃത്വ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടെന്ന് പറയാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കർത്താവ് തന്നെയാണ് വിശുദ്ധ, നമ്മളെപ്പോഴും പറയാറുള്ളത് അർപ്പകനും സ്വീകാരകനും നീ തന്നെ. ദുഃഖവെള്ളിയാഴ്ചയൊക്കെ നമ്മൾ പാടിയ കാര്യം, കർത്താവ് തന്നെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്, കർത്താവ് തന്നെയാണ് സ്വീകരിക്കുന്നത്, ദൈവം തന്നെ സ്വീകരിക്കുന്നു. അപ്പോൾ പരികർമ്മിയും സ്വീകർത്താവ് ഒരാൾ തന്നെയാണ്, പരികർമ്മിയും സ്വീകർത്താവ് ഒരാൾ തന്നെ. എന്നാൽ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും സാന്നിധ്യം അവിടെ ഉണ്ട്. ദിവനാസസ് ബർസ്ലീപയാ ഇതിനെ പറ്റി പറയുന്നത്. അപ്പോൾ ആദിയിൽ മണ്ണെടുത്ത് ആദാമിന്റെ അതിനെ ആദാമിന്റെ ശരീരമാക്കി തീർത്ത കർത്താവാണ്. അപ്പമെടുത്ത് അതിനെ കന്യകയിൽ നിന്ന് ഉത്ഭവിച്ച ശരീരമാകട്ടെ എന്ന് കൽപ്പിക്കുന്നത്. ഇത് ഞാന് ഒരു വിശദീകരണം കൊണ്ട് നേരത്തെ ഞാനൊന്ന് പറഞ്ഞത്, എന്നാലും ഒന്നുകൂടെ സൂചിപ്പിക്കുക. നിങ്ങള് ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് ഈ കാര്യം നമ്മൾ കാണുന്നത്. കർത്താവ് വിശുദ്ധ കുർബാന അനുഭവിക്കണം എന്ന് പറഞ്ഞ് വളരെ ശക്തമായിട്ട് പറയുന്നതായ ഭാഗം. ഒത്തിരി പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാ. നിങ്ങൾക്ക് ഇനിയും കേൾക്കുമ്പോൾ പുതുമയായിരിക്കാം, പക്ഷെ എനിക്കത് പറഞ്ഞു പറഞ്ഞ് അങ്ങ് പഴകിയത് കൊണ്ട് ഒത്തിരി പറഞ്ഞ പോലെ അങ്ങ് തോന്നുക. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് എല്ലാം മൊത്തം ആവർത്തിക്കുന്നില്ല. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നന്നായിട്ട് വായിക്കണം കേട്ടോ, നന്നായിട്ട് വായിക്കണം. പരീക്ഷയ്ക്ക് വേണ്ടിയല്ല, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നല്ലതായിട്ട് വായിക്കണം. ഇതെല്ലാം നമ്മൾ ഫുൾ അധ്യായം ഓരോ പ്രാവശ്യവും വായിപ്പിക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് കർത്താവിന്റെ ശരീര രക്തങ്ങളായി തീരുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യം അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ആ അനുഭവത്തിന് ശേഷമാണ് നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷമുള്ള ഒരു ചെറിയ സംഭവം അവിടെ വായിക്കുന്നുണ്ട്. കർത്താവ് വെള്ളത്തിന് മീതെ നടക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അതിനുശേഷമാണ് അപ്പം എടുത്തിട്ട് പറയുന്നു, നിങ്ങൾ ഇതെന്റെ ശരീരമാണ്, സ്വർഗത്തിൽ നിറങ്ങി ജീവനുള്ള അപ്പം ഞാനാണ്, നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കണം എന്ന് പറയുന്നു. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അതായത് മുമ്പേ കൊടുത്ത 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് വിശദീകരണമായിട്ട് കർത്താവ് പറയുന്നതായ കാര്യമാണ്. രണ്ട് കാര്യങ്ങളാണ് കണ്ടത്. ഒന്ന്, വെള്ളത്തിൻ മീതെ കർത്താവ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ തന്റെ ശരീരത്തിന്മേൽ തനിക്ക് അധികാരമുണ്ട് എന്നർത്ഥം. അപ്പം എടുത്തിട്ട് ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ, അപ്പത്തിന്മേൽ അല്ലെങ്കിൽ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അപ്പത്തിന്മേൽ കർത്താവിന് അധികാരമുണ്ടെന്നർത്ഥം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, അത് അപ്പത്തിന്മേൽ കർത്താവിന് അധികാരമുണ്ട്. വെള്ളത്തിന്മേൽ തന്റെ ശരീരം കൊണ്ട് കർത്താവ് നടന്നു എന്ന് പറഞ്ഞാൽ, ശരീരം ലോകത്തിന്റെ തിയറി അനുസരിച്ച് ഈ ശരീരം ആരെന്നാ ചെയ്തെന്ന് പറഞ്ഞാലും തലയും കുത്തി താഴെ പോകേണ്ടതാണ്, പക്ഷേ ആ ശരീരത്തെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്ന കർത്താവ് കാണിച്ചതിന്റെ അർത്ഥം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും എടുത്താൽ ഈ അപ്പത്തിന്മേൽ അധികാരമുള്ള കർത്താവ്, ശരീരത്തിന്മേൽ അധികാരമുള്ള കർത്താവ്, രണ്ട് അത്ഭുതങ്ങൾ അവിടെ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ തുടങ്ങുമ്പോൾ അതിനുശേഷം കർത്താവ് പറയുക, ഈ അപ്പം എന്റെ ശരീരം ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, ഈ അപ്പം എന്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, അതിനപ്പുറം ഇപ്പുറം വേറൊരു വാക്കില്ല. മനസ്സിലായി? നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. അങ്ങനെയുള്ളവനായ കർത്താവാണ് പറയുന്നത്, ആ അപ്പം എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു, ഇതെന്റെ ശരീരം, നിങ്ങളെ ഭക്ഷിപ്പി, എന്റെ ഓർമ്മയ്ക്കായി ഞാൻ വരുന്നവരെ ഇപ്രകാരം അനുഷ്ഠിപ്പീനെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ, അത് പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് ഓർത്തിരുന്നോളണം. നേരത്തെ പറഞ്ഞതാണ്, പക്ഷേ സമർപ്പൂജിതമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും റോമൻ കത്തോലിക്ക സഭയുടെ ഒരു ഒരു പഠിപ്പിക്കൽ ഇവിടെയുണ്ട്, നിങ്ങൾ ഒന്ന് അറിയാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ എന്ന് പറയും, എന്ന് പറഞ്ഞാൽ വസ്തുഭേദം, ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ. ഈ വസ്തുഭേദം ഈ സമയത്താണ് സംഭവിക്കുന്നത്, ഈ വാക്ക് ഉച്ചരിച്ചപ്പോഴാണ്, അന്നരപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് റോമൻ കത്തോലിക്ക സഭ പറയുന്നു. എന്നാൽ നമ്മൾ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് അത് പറയുന്നില്ല. വസ്തുഭേദം സംഭവിക്കുന്നുണ്ട്, പക്ഷേ അത് ഈ സമയത്ത് മാത്രമാണ് എന്ന് നമ്മൾ പറയുകയില്ല. സ്ഥാപന വചനങ്ങൾക്ക് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ അടുത്ത് വരുന്ന എപ്പിക്ലീസിസ്, റൂഹാക്ഷണ പ്രാർത്ഥനയുണ്ട്. പിന്നെ അപ്പൊ വീഞ്ഞങ്ങൾ എപ്പോഴാണ് ശരീരരക്തങ്ങളാകുന്നത് എന്ന് കൃത്യമായി പറയുന്ന ഒരു പാരമ്പര്യം നമുക്ക് ഓർത്തഡോക്സ് സഭയ്ക്കില്ല. നമ്മളത് മനസ്സിലാക്കാൻ ഞാൻ സൂചിപ്പിച്ചു, മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വസ്തുഭേദം സംഭവിക്കുന്നുണ്ട്, പക്ഷേ അത് ഇന്ന സമയത്താണ് ഇപ്പോഴാണ്, ഈ സമയത്ത് മാത്രമാണ്, അതിനപ്പുറം ഇപ്പുറം ഒന്നുമല്ല എന്ന് പറയുന്നൊരു പഠിപ്പിക്കല് റോമൻ കത്തോലിക്ക സഭയ്ക്കുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഈ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സമയത്ത് തന്നെയാണ് ഇത് ശരീരരക്തങ്ങളായിട്ട് മാറുന്നത് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല. ദ ഹോൾ കുർബാന, എസ്പെഷ്യലി ദിസ് അനഫോറ, ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ റൂഹാഷണ പ്രാർത്ഥനയ്ക്കുമൊക്കെ, തുടർന്നുള്ള റൂഹാഷണ പ്രാർത്ഥനയ്ക്കുമൊക്കെ പ്രത്യേകിച്ച് പ്രാധാന്യമുണ്ട് എന്നുള്ളതും കൂടി നിങ്ങളോടൊന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടായി കോൺസിക്രേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവില് വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സമയത്ത് നമ്മുടെ ഈ വിശുദ്ധ കുർബാനക്രമത്തിൽ, പുതിയ വിശുദ്ധ കുർബാനക്രമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കൂടെ വായിക്കുന്നു. ദ പ്രീസ്റ്റ് നറേറ്റ്സ് ദ മിസ്റ്റിക്കൽ സപ്പർ വിച്ച് വാസ് ഓഫേർഡ് ബൈ അവർ ലോർഡ് As Christ commanded his disciples, he commemorated the historical institution of the Eucharist, proclaiming his salvific death and resurrection. Saint Severus teaches us that the priest does not offer the Eucharist by his own worthiness, but Christ completes the sacrifice through the words uttered by the offerer and changes the bread into flesh and cup into blood. By the power, inspiration and grace of the Holy Spirit. ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ ഭംഗിയായിട്ട് അതിനകത്ത് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ബേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാറെ ഖാദേശ് വക്സോ എന്ന് അപ്പവും ബാറെ ഖാദേശ് പറഞ്ഞുകൊണ്ട് വീഞ്ഞും വാഴ്ത്തി അതാവിന്റെ ശരീരരക്തങ്ങളായിട്ടത് മാറുന്നതിനു വേണ്ടിയുള്ള പ്രാർത്ഥന. അടുത്തത് പറയുന്നത്, ആ പ്രാർത്ഥനയും കഴിഞ്ഞതിന് ശേഷം വൽഹായ ദലോലം വൽമീൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം പുരോഹിതൻ പറയുന്നതായ കാര്യം അനംനേസിസ് ആണ്, എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്രകാരം ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പ്രാർത്ഥന നടത്തിയതിനു ശേഷം അതിന്റെ അവസാനം പറയുന്നതായ കാര്യം അദാമോ ദോസേനോ എന്ന് പറഞ്ഞാൽ അൺടിൽ മൈ സെക്കൻഡ് കമ്മിങ്, എന്റെ രണ്ടാമത്തെ വരവ് വരെയും പ്രചാരം ചെയ്യുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗുമുർത്തോയും തർവോദോയും. ഗുമുർത്തോ എന്ന് പറയുന്ന ചെറിയൊരു ഒരു കുഷ്യനുണ്ട്, ഒരു ചുവന്ന കുഷ്യൻ. അത് കുഞ്ഞുങ്ങൾക്കൊക്കെ വിശുദ്ധ കുർബാന കൊടുത്തതിന് ശേഷം തുറയ്ക്കാനായിട്ട് പുരോഹിതൻ വിരള് പറ്റുന്ന രക്തം ഉണ്ടെങ്കിൽ അത് തുടയ്ക്കാനായിട്ടും ഒക്കെ എടുക്കുന്നതാണ് ഗുമുർത്തോ. രണ്ട്, തർവോദോ. തർവോദോ എന്ന് പറയുന്ന സ്പൂണാണ്. ഈ ചെറിയ കുഷ്യനും സ്പൂണും കൂടെ എടുത്തിട്ട് ഇങ്ങനെ പടിഞ്ഞാട്ട് കാണിക്കുക. പ്രാർത്ഥനയ്ക്ക് അവസാനം അനംനേസിസ് എന്ന പ്രാർത്ഥനയുടെ പേര് അനംനേസിസ്. AnamnesisAnamnesis എന്ന് വെച്ചാല് ഇവിടെ മീൻസ് ടു റിമെമ്പർ എന്നാണ്, കമമറേഷൻ മീൻസ് ടു റിമെമ്പർ ഓർ കമമറേറ്റ്. ദിസ് ഗ്രീക്ക് വേർഡ് ഡസ് നോട്ട് ഇംപ്ലൈ എ സിമ്പിൾ റീറ്റെല്ലിംഗ് ഓർ സിംബോളിക് റീ എനാക്ട്മെന്റ് ബട്ട് റാദർ ദി ആക്ച്വലൈസേഷൻ ഓഫ് പാസ്റ്റ് ഇവന്റ്സ്. അതായത് ഇപ്പം ഈ പെന്തക്കോസ്തുകാർ പറയുന്നതുമായിട്ട് നമുക്കതാ വ്യത്യാസം. അവർ പറയുന്ന ഇത് ചുമ്മാ ഓർമ്മയ്ക്ക് അത് ബേക്കറിയിൽ നിന്ന് ബ്രെഡ് മേടിച്ചു വേണമെങ്കിലും നടത്താവും, നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. നമ്മള് ആക്ച്വലൈസേഷൻ ഓഫ് പാസ്റ്റ് ഇവന്റ്സ് ആ കേട്ടോ. അതൊരു അനുഭവം, അനുഭവം എന്നുള്ള വാക്ക്, ആക്ച്വലൈസേഷൻ എന്നുള്ള ഇംഗ്ലീഷ് പറയുമ്പോൾ കുറച്ചുകൂടെ അർത്ഥവ്യാപ്തി ഉണ്ട്. അനുഭവം എന്നൊന്നും പറഞ്ഞാൽ മലയാളം വാക്കുകൊണ്ട് അത് വിശദീകരിക്കാൻ പറ്റത്തില്ല, അല്ലാതെ വേറൊരു വാക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ. അപ്പോൾ ഒരു അത് ആക്ച്വലൈസേഷൻ ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു ഫ്യൂച്ചർ റിയാലിറ്റീസ് ദാറ്റ് ഈസ് ദ ജഡ്ജ്മെന്റ്. രണ്ടാമത്തെ വരവിലും ന്യായവിധിക്കും വേണ്ടിയുള്ള നോക്കിപ്പാർത്തിരിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ഇറ്റ് ഫുൾഫിൽസ് ക്രൈസ്റ്റ് കമാൻഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി യൂക്കറിസ്റ്റ് ഇൻ റിമെമ്പറൻസ് ഓഫ് ഹിം. അത് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് നമ്മൾ അതിനകത്തൊക്കെയാ പങ്കെടുക്കുന്നത്. അതിന്റെ പ്രതിവാക്യം പറയുന്നത് അങ്ങനെയാണല്ലോ, അതാമോ ദോസേനോ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതിവാക്യമായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നും ഈ പാട്ട് പാടും, നാഥ നിൻമൃതി ഓർത്തങ്ങൾ നിൻ ഉദ്ധാനമതേറ്റ് ഊതി കാക്കുന്നു നിൻ പുനരാഗമനം വാഴ്വരുളുക ഞങ്ങൾക്കെന്നും. ആ വി റിമെമ്പർ യുവർ ഡെത്ത് ഓ ലോഡ് ആൻഡ് കൺഫസ് യുവർ റിസറക്ഷൻ ആൻഡ് അവൈറ്റ് യുവർ സെക്കൻഡ് കമ്മിങ് മേ യുവർ മേഴ്സി ബി ഓൺ അസ് ഓൾ. നമ്മൾ പാട്ട് പാടുന്നത് അതാ നിൻമൃതി ഞങ്ങളുടെ കർത്താവെ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യും. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. വായിക്കോ റോമർ, ഇന്നും വായിച്ചില്ല അല്ലേ, എന്നാ വായിച്ചു? റോമർ 10:9.
യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും.
അതാ, അപ്പൊ ഈ രക്ഷിക്കപ്പെടാനായിട്ടുള്ള കാര്യം പെന്തക്കോസ്തുകാര് പറയുന്നത് ഈ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം, പിന്നെ വിശ്വാസവും സ്നാനവും കൂടെ അവർ കൂട്ടിക്കൊഴിക്കും. ഇവിടെ ഇത്ര പറയും, ഇവിടെ സ്നാനം മുങ്ങാൻ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല. ഇവിടെ പറഞ്ഞേക്കുന്ന തന്നെ സ്നാനമൊക്കെ മുങ്ങിക്കഴിഞ്ഞതാണ്. നമ്മള് ഇവിടെ പറഞ്ഞേക്കുന്ന തന്നെ യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വായി കൊണ്ട് നീ ഏറ്റു പറയുക, അതാ ഇവിടെ പറയുന്നേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ എന്ന് പറഞ്ഞാൽ അവൻ കർത്താവാ. വായി കൊണ്ട് ഏറ്റു പറയുകയും ബാക്കി ദൈവവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. അതാ നമ്മൾ നമ്മുടെ വിശ്വാസം ഏറ്റു പറയുന്നത്. ഒരു പെന്തക്കോസ്തുകാരനെ ഇതുപോലെ ഏറ്റു പറയുകയല്ല. എന്റെ ഓർത്തഡോക്സുകാരെ, നിങ്ങൾക്കുള്ളതിന്റെ അത്രയും മഹാഭാഗ്യം ലോകത്തിൽ ആർക്കും ഇല്ല. വചനമനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് കിട്ടിയതിന്റെ അത്രയും മഹാഭാഗ്യം ആർക്കും ഇല്ല. ഇത് പിന്നെ ഇതും കളഞ്ഞേച്ച് പോകല്ലേ, പോകരുത്, പോകരുത്. ഭൂലോകമണ്ഡത്തരം അങ്ങേറ്റത്തെ തെറ്റാ, തിന്മയാ നിങ്ങൾ കാണിക്കുന്നത്. ഇത്രയും മനോഹരമായിട്ട് ആരാധനാനുഷ്ഠാനങ്ങൾ കയ്യിലുണ്ടായിട്ട് അതിനർത്ഥം അറിയാൻ മേലാതെ ചുമ്മാ എവിടെയെങ്കിലും മുറിവാക്കിയൊന്നും കേട്ടേച്ച് ഓടിപ്പോകല്ലേ, പോകല്ലേ. അയ്യോ, അങ്ങനെ ചെയ്യരുത്. അത് എന്തോ ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്നറിയാവോ. അപ്പൊ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ നമ്മൾ പറയുന്നതിന്റെ അത്രയും ഓരോ വിശുദ്ധ കുർബാനയിലും ഇത്ര മനോഹരമായി അത് ഏറ്റു അത് അതും ഹൃദയത്തിൽ നിന്നൊന്ന് പറഞ്ഞാൽ മതി. ഹൃദയത്തിൽ നിന്ന് ഒരു പ്രാവശ്യം നിങ്ങൾ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പോവുകയല്ലെന്നും. ഒറ്റ പ്രാവശ്യം ഈ വാക്യം കണക്ട് ചെയ്ത് ഈ പ്രാർത്ഥന ചങ്ക് പൊട്ടി ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരുത്തന്നെ പുറകെ പോകത്തില്ല. അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് പറയുക, കർത്താവ് നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റു പറയുന്നു. ഇത്രയും കൃത്യമായിട്ട് ഏറ്റു പറയുന്നു, കൺഫസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജാതി ഉണ്ടോ? ഒരെണ്ണവും ഇല്ല. നമുക്ക് കത്തോലിക്കരും ഇല്ല, പ്രഥമക്കാരും ഇല്ല. എന്നോട് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ വ്യക്തിപരമായിട്ട് എതിരിടാൻ വേണ്ടിയല്ല. ഇപ്പൊ എല്ലാ ഓർത്തഡോക്സ് ആരാധനയിലേക്ക്. ഞാൻ പെന്തക്കോസ്തുകാരന്റെയും മർദ്ദമക്കാരുടെയും കത്തോലിക്കരുടെ എല്ലാം കേട്ടോണ്ടിരിക്കുന്ന ആളാണ്, സ്ഥിരം കേട്ടോണ്ടിരിക്കുന്ന ആളാണ്. അതിന്റെ എന്ത് പുതിയ കാര്യങ്ങൾ വന്നാലും അപ്ഡേറ്റഡാ ഞാൻ, അത്രയ്ക്ക് അപ്ഡേറ്റഡാ. എനിക്കറിയാം ഓരോന്നും തിരിഞ്ഞ് 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 തിരിഞ്ഞ്. ഇന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ഉദാഹരണങ്ങൾ കാണിച്ചു, എന്റെ വൈഫിനോട് പറഞ്ഞു, ഇതെല്ലാം ഇങ്ങനെ വന്നേ പറ്റുള്ളൂ. ഇന്ന് ഇന്നൊരു തിരുമേനിയുടെ പിന്നെ വിലാപയാത്രയിൽ വത്സലരെ ദൂരത്ത് ഇന്ദ്രം നിൽക്കുന്നത് എന്നുള്ളത് പാട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ മാർത്തോമാ സഭയിലെ അത്തനാസിയസ് തിരുമേനിയുടെ ശ്രേഷ്ഠനായ ഒരു പിതാവായിരുന്നല്ലോ. തിരുമേനിയുടെ വിലാപയാത്രയിൽ ഈ പാട്ട് വെച്ചുകൊണ്ട് പോയപ്പോഴത്തേന് ഞാൻ പറയുമായിരുന്നു, എല്ലാം ഇതിനകത്ത് ഇനി ഇങ്ങനെ തന്നെ വന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുമായിരുന്നു. ഈ പെന്തക്കോസ്തുകാരെല്ലാം ഇതിലേക്ക് വന്നിട്ടുണ്ട്. പെന്തക്കോസ്തുകാരൻ ഒരാളുടെ ഇന്ന് പ്രസംഗം കേട്ടു, അദ്ദേഹം പൗരോഹിത്യം വേണ്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞു എങ്കിലും നേതൃത്വമുണ്ട്. അദ്ദേഹം പറയുകയാണ്, പൗരോഹിത്യം വേണ്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ് ഇറങ്ങിയതെങ്കിലും നേതൃത്വമുണ്ട്, നേതൃത്വത്തിന് കീഴടങ്ങിയിരിക്കണം, ഇതൊക്കെ പറയുക. അപ്പൊ ആ വാക്കൊന്ന് മാറ്റിമറിച്ചിട്ട് അവർ ലീഡർഷിപ്പിലേക്ക് അല്ലെങ്കിൽ ദൈവകാര്യങ്ങൾ വ്യാപൃതരാകുന്നു, അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന ബോധ്യം വന്നപ്പോൾ വചനവുമായിട്ട് കൂട്ടിച്ചേർത്ത് പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ എന്റെ ഇന്നാള് ഞാൻ പറയുന്ന പോലെ രക്തം തിളയ്ക്കും, അത് കാരണം അതിലേക്ക് പോകുന്നില്ല. നമുക്ക് ഇത്രയും ശ്രേഷ്ഠത നമുക്കുണ്ട്. നമ്മൾ ഈ രക്ഷിക്കപ്പെടാനായിട്ട് ഉള്ള ഈ വാക്യങ്ങളെല്ലാം ഒരൊറ്റ സെന്റൻസിൽ, ഒരൊറ്റ പാട്ടിൽ നമ്മൾ ഏറ്റു പറയുന്ന അത്ര ശ്രേഷ്ഠമായ പദവിയുള്ളവരാണ് നമ്മൾ എന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇനിയേലും നിങ്ങൾ പരീക്ഷയൊന്നും എഴുതിയില്ലേലും വേണ്ടുകയല്ല, നിങ്ങൾ മനസ്സ് തുറന്ന് ഈ വിശുദ്ധ കുർബാനയിൽ ഒന്ന് സംബന്ധിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ദൈവനാമം മഹത്വപ്പെടും. അപ്പൊ അതാണ് അനംനെസിസ് എന്ന് പറയുന്നത്. ഇത് ചുമ്മാതെ ഒരു റിമംബറൻസ് അല്ല, അവരിവരും പറയുന്നത് പോലെ ഇത് ഇത് ആക്ച്വലൈസേഷനാണ്, ആക്ച്വലൈസേഷനാണ്. കർത്താവ് അന്ന് ചെയ്ത അതേ കാര്യം ഇനിയും വരാൻ പോകുന്ന എന്ന് പറഞ്ഞ അതേ കാര്യം നമ്മൾ വലിയ പ്രത്യാശയോടെ കാത്തിരിക്കുകയും അന്നത്തെ അതേ അനുഭവത്തിൽ വീണ്ടും അത് ആവർത്തിക്കപ്പെടുകയും, ആവർത്തിക്കപ്പെടുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന അതിന്റെ അനുഭവതലത്തിന്റെ പൂർണതയിലൂടെ, അങ്ങേയറ്റത്തെ അനുഭവതലത്തിലൂടെ പോകുന്നതായ കാര്യമാണ് ഓരോ വിശുദ്ധ കുർബാനയും എന്നുള്ളത് ഓർത്തിരിക്കണം. അതാണ് അനംനെസിസിനെ പറ്റി പറയാനായിട്ടുള്ളത്. അടുത്തത് എപ്പിക്ലീസിസ്. എപ്പിക്ലീസിസ് EPICLESIS എപ്പിക്ലീസിസ് ആണ് അടുത്ത്. രഹസ്യ പ്രാർത്ഥന പുരോഹിതൻ ചൊല്ലുമ്പോ പരസ്യമായിട്ട് ശുശ്രൂഷക്കാരൻ ചൊല്ലും, ബറക്മോർ ഹൗ സോളം ഈസ് ദിസ് അവർ ആൻഡ് ഹൗ ഓസം ഈസ് ദിസ് ടൈം മൈ ബിലവഡ് വെറിൻ ദ ലിവിംഗ് ഹോളി സ്പിരിറ്റ് ടേക്സ് വിങ്സ് ആൻഡ് ഡിസെൻഡ് ഫ്രം ദ മോസ്റ്റ് എലിവേറ്റഡ് ഹൈറ്റ്സ് ഓഫ് ഹെവൻ ആൻഡ് ബ്രൂട്സ് ആൻഡ് റെസ്റ്റ് അപ്പോൺ ദിസ് യൂക്രിസ്റ്റ് which is O food, sanctifying it in stillness and fear. Let us stand and pray. ബാറക്കുമോറിന്റെ വാസ്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളുടെ പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവർത്തിച്ചു. എന്താ പൊരുന്നി ആവർത്തിക്കുക എന്ന് പറഞ്ഞ, പൊരുന്നി പൊരുന്നിരുന്ന കോഴി പൊരുന്നിരുന്ന എന്നാ സംഭവിക്കും? കോഴി പൊരുന്ന ഇരുന്ന പിന്നെ ഉണ്ടാകുന്ന എന്നാ ജീവനാ, പിന്നെ ഉണ്ടാകുന്ന മുട്ടയ്ക്ക് ജീവൻ വെക്കും. പരിശുദ്ധാത്മാവ് പൊരുന്നി ആവർത്തിച്ചാൽ ജീവൻ വെക്കും. അതാ എപ്പിക്ലീസിസ് കേട്ടോ. അതാ ഇവര് ബ്രൂട്സ് ആൻഡ് ബ്രൂട്സ് ആൻഡ് റെസ്റ്റ് അപ്പോൺ ദിസ് യൂക്രൈൻ. ഇതിന്മേൽ പരിശുദ്ധാത്മാവ് പൊരുന്നി ആവർത്തിച്ചാൽ ഇത് ജീവൻ വെക്കുക, ഇത് ജീവനുള്ളതായി തീരുക. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ ജീവിക്കുന്നില്ല. ഗോതമ്പ് മണി വീണു, പിന്നീട് അനേകായിരം ഗോതമ്പ് മണികളെ, അനേക കതിരുകളെ നൽകുവാൻ തക്കവണ്ണമുള്ള ബലമുള്ള ഒരു, അതാ രൂപാന്തരം, ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന അതാ. അത് നമ്മുടെ ശരീരം ഇല്ലാതായി നമ്മളൊരു പുതുജീവൻ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം മാറി മൗതിക ശരീരം, അത് വാതിലിനകത്തൂടെ അകത്ത് വന്നിരിക്കുന്നു, വാതിൽ അടച്ചിരിക്കുന്നു, നടുവിൽ വന്ന് നിൽക്കുന്നു, പുതിയൊരു ശരീരം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വസ്തു മാറ്റം, അല്ലെങ്കിൽ ഈ അപ്പം, ദ ബ്രെഡ് ബിക്കെയിം ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊരുന്നി ആവർത്തിക്കും. പരിശുദ്ധാത്മാ പൊരുന്നി ആവർത്തിക്കുമ്പം സംഭവിക്കുന്നതായ കാര്യമാണ്. ആ ഗോതമ്പ് മണി, ഗോതമ്പ് മണിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഒരു സത്ത ഉണ്ടായിരുന്നു, ആ ഗോതമ്പ് മണിയുടെ രൂപം എല്ലാം മാറിപ്പോയി, അത് ദേ പുതിയൊരു ഒരു ചെടിയായിട്ട് കിളിർത്തു വന്നു. നമ്മൾ പറഞ്ഞു ഗോതമ്പ് മണി ചത്തുപോയെന്ന് പറഞ്ഞു, ചത്തുപോയി. പക്ഷെ ആ ഘോഷ, നീ വിതയ്ക്കുന്ന വിത്ത് ചാകുന്നില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ശരീരത്തിന്റെ അല്ല, ഉണ്ടാകുവാനുള്ള ശരീരത്തിന്റെ അല്ല, ഗോതമ്പിന്റെയോ യവത്തിന്റെയോ മറ്റുമല്ല, ധാന്യത്തിന്റെയോ വെറും മണി മാത്രം. ഒന്ന് പോലും 15:10 വാക്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വായിക്കണമെന്നില്ല. അപ്പോ അതാണ് മാറ്റം സംഭവിക്കുക. പരിശുദ്ധാത്മാവ് വന്ന് ആവസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ കൃപ അതിന്മേൽ ആവസിക്കുമ്പോൾ, അതിനെ ഒരുങ്ങി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ പുതിയതാക്കി തീർക്കുക എന്ന. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും എപ്പിക്ലീസിസും എല്ലാം നമുക്ക് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയത്ര ശ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഇപ്പോഴത്തേനും ജനം എന്റെ മറുപടി പറയുന്നു, ഞങ്ങൾ എല്ലാവരോടും കൂടി സമാധാനവും ഞങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ എന്ന് പറയും. അതിനുശേഷമുള്ള പ്രാർത്ഥനയാണ് ഈ. അപ്പൊ അത് അപ്പൂ വീഞ്ഞുകളിന്മേലുള്ള പ്രാർത്ഥന കേട്ടോ, അപ്പൂ വീഞ്ഞുകളിന്മേലുള്ള പ്രാർത്ഥനയാണ്. ഈ അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീര രക്തങ്ങൾ, അത് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടെ ഒന്ന് പറയാം. ഒരു ഒരു അല്പസമയം കൂടെ എടുത്ത് ഒന്ന് പറയാം. അതങ്ങ് വിട്ടുപോയാ പിന്നെ ഞാൻ ഒരു പക്ഷെ മറന്നു പോകുമായിരിക്കും. ഓർത്തപ്പോ അങ്ങ് പറയുക. യോഹന്നാന്റെ സുവിശേഷം 19:34 വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 19:34 വാക്യം.
എങ്കിലും പടയാറിനൊരു കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു.
ആ അതായത് കർത്താവ് നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന ഒരു, അല്ലെങ്കിൽ മരണത്തിനപ്പുറമായിട്ടും കർത്താവിന് അനുഭവിക്കേണ്ടി വന്ന ഒരു പീഡാസഹനവും അതിലൂടെ നമുക്ക് ലഭിച്ച ഒരു ശ്രേഷ്ഠതയുമായി പറയാൻ പോലെ. അത് കർത്താവിന്റെ മരണത്തിനപ്പുറമായിട്ട് അവന്റെ വിലാവിൽ നിന്ന്, തിരുവിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുക. കർത്താവിന്റെ രക്തം എന്ന് പറയുന്നത്, വെള്ളം എന്ന് പറയുന്നത് മാമോദീസായെയും, രക്തം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നു. മാറപ്രയം എന്ന് പറയുന്ന പിതാവ് അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ഈ ഉൽപ്പത്തി പുസ്തകം 3 വായിക്കേ. ഉൽപ്പത്തി പുസ്തകം 3 24 വാക്യം, അവസാന വാക്യം.
അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏതെൻ തോട്ടത്തിന്റെ കിഴക്ക് കെരുവുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി.
അതായത് ഏതെന്റെ പറദീസായിൽ 2 നിന്നത്, ഒന്ന് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും, രണ്ടാമത്തേത് ജീവന്റെ വൃക്ഷവും. ഇതിൽ ഫലം പറിച്ചിരുന്ന ഏതാ?
നന്മതിന്മകളെ.
ആ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. അപ്പൊ അറിഞ്ഞു, എന്നെ അറിഞ്ഞേ, തങ്ങൾ നഗ്നരാണെന്ന് അറിഞ്ഞു അല്ലേ? അത് അറിഞ്ഞു, അറിയാൻ പോയി, പക്ഷെ അറിഞ്ഞത് തങ്ങൾ നഗ്നരാണെന്ന് അറിഞ്ഞു. പോട്ടെ, അപ്പൊ പാപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ പിന്നീട് ദൈവം സാങ്ക്ടിഫൈ ചെയ്ത് നിങ്ങളെ മക്കളെ പ്രസവിക്കും എന്ന് പറഞ്ഞ അതിനെ വിവാഹം എന്ന കൂതാശയിലൂടെ വിശദീകരിച്ചു കൊടുത്തു. ആകട്ടെ. 2, ജീവന്റെ വൃക്ഷം. ഈ ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള ഈ ഈ തോട്ടത്തിന്റെ ആ വൃക്ഷം, അത് വഴി അത് കാപ്പാൻ വേണ്ടി ഏതെൻ തോട്ടത്തിന് കിഴക്ക് കെരുവുകളെ ചിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായിട്ട് നിർത്തി എന്ന് നമ്മൾ വായിക്കും. അപ്പോ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു, ഇറക്കിക്കളഞ്ഞിട്ട് ചെയ്ത കാര്യമാണ്. അപ്പോൾ അപ്രയം പിതാവ് പറയുകയാണ്. ഇനി ഞാൻ ചോദിക്കാം, എന്നിടയ്ക്ക് ഒരു ചോദ്യം കൂടെ ചോദിച്ചേക്കാം. എന്തുകൊണ്ടാ ദൈവം അന്നേ ഈ ജീവന്റെ വൃക്ഷത്തിലേക്ക് അവന് വഴി അങ്ങ് തുറന്നു കൊടുക്കാഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടായിരിക്കും മനുഷ്യൻ എന്നാ പിന്നെ നിത്യജീവൻ ഉള്ളവനും കൂടെ അങ്ങ് ആയിക്കോട്ടെ. നിത്യജീവനും നമ്മളെ കുറിച്ചുള്ള അറിവ് പ്രശ്നം, നിത്യജീവനാണ് വിഷയം. നിത്യജീവന്റെ വൃക്ഷത്തിങ്ങളേക്കുള്ള വഴി കാപ്പാനായിട്ട് ഇപ്പം ക്രോബെ മാലാഖയെ നിർത്തിയത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും? എന്നാ പിന്നെ അന്നേ അങ്ങ് അനുവദിച്ചാ പോരായിരുന്നു, ഇപ്പൊ ഈ പ്രയാസം ഒന്നും ഇല്ലായിരുന്നല്ലോ.
പാപം ചെയ്ത മനുഷ്യൻ നിത്യനായിട്ട് തീരുന്നു. പിന്നെ
അതാ ഏതായാലും ക്ലാസ്സുകൾ കേട്ടതിന് പ്രയോജനം ഉണ്ടല്ലോ, ദൈവത്തിന് സ്തുതി. മനുഷ്യന്റെ പാപാവസ്ഥയിൽ നിത്യജീവനിലേക്ക് പോകാനായിട്ടല്ല, ആ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷം നിത്യജീവൻ അനുഭവിക്കാനായിട്ടാ. അതായത് പാപമില്ലാത്തവൻ നിത്യജീവനായി തീരാനായിട്ടാ, പാപവും കൊണ്ട് നിത്യജീവനിലേക്ക് പോകാനായിട്ടല്ല. മനസ്സിലായി? അതുകൊണ്ടാ ആ പാപത്തിന്റെ വിമോചനം ഉണ്ടാകണം. അതാണ് റാൻസം മറുവിലയായിട്ട് കർത്താവ് തന്നെ കൊടുക്കുകയും കർത്താവിന്റെ മരണത്തിനപ്പുറമായിട്ട് ഈ കുന്തം കർത്താവിന്റെ ശരീരത്തിൽ കൊണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് എഴുതി, ക്രോപകൾ കുന്തം താനേറ്റ കുന്തത്താൽ നീക്കി എന്ന് പറഞ്ഞാലേ, ഇവിടെ ക്രോപയുടെ കയ്യിൽ ഒരു കുന്തം ഉണ്ടായിരുന്നു, വാളെന്നാ ഇവിടെ എഴുതിയിരിക്കുന്നതെങ്കിലും ഒരു കുന്തം ഉണ്ടായിരുന്നു, അല്ലെ, വാളുണ്ടായിരുന്നു. ആ ക്രോപകൾ കുന്തം താനേറ്റ കുന്തത്താൽ നീക്കി എന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറമായിട്ട് കർത്താവിന്റെ വിലാവിൽ കുത്തുകൊണ്ടപ്പോൾ, കർത്താവിന്റെ വിലാവിൽ കുന്തം കയറിയപ്പോൾ ഈ ക്രോപയുടെ കുന്തം താഴെ വീണു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്നാ? അത്ര ഒറ്റ സെന്റൻസിൽ എത്രയോ മനോഹരമായിരിക്കുന്ന ഈ ഒരു വലിയ തിയോളജി ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് എന്ന് നോക്കിയേ. എന്ന് പറഞ്ഞാൽ ഇനിമേലിൽ ക്രോപേമാലാഖ അവിടെ വാളിന്റെ ജ്വാലയുമായിട്ട് നിൽക്കുന്നില്ല, പിന്നെയോ നമുക്ക് ഓടിച്ചെന്ന് ഇനിയും കയറാം. എപ്പോഴാ? കർത്താവിന് ശരീര രക്തങ്ങളിൽ പങ്കെടുത്ത്, അതാ പറയുന്ന വിശുദ്ധ നടത്തി നമ്മൾ സ്വയം ശോധന ചെയ്ത് നമ്മുടെ പാപങ്ങളുടെ പരിഹാരം അത് നേടിക്കൊണ്ട് കർത്താവിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കും, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരും, നിത്യജീവനിലേക്ക് നമ്മൾ പോകും എന്ന് പറയാൻ കാര്യതാ. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഈ ദുഃഖവെള്ളിയാഴ്ച നിങ്ങൾ വായിച്ചതായ ഒരു കാര്യത്തിൽ അതിന്റെ വ്യാപ്തി കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകും. കഷ്ടാനുഭവ ആഴ്ചത്തെ നമസ്കാര ക്രമത്തില് ശനിയാഴ്ച രാത്രിയുടെ സൂഗീസ്വയാണ് അത്. പക്ഷെ നമ്മള് ദുഃഖവെള്ളിയാഴ്ച കുരിശുകുമ്പിടിയിലിന് കുറച്ചുകൂടെ സമയം ദൈർഘ്യം ഉണ്ടെങ്കിൽ അവിടെ ക്രോപേ മാലാഖയും കള്ളൻ തീത്തോസ്, വലതുഭാഗത്തെ കള്ളന്റെ പേര് തീത്തോസ് ആണെന്നാ പിതാക്കന്മാർ പറയുന്നത്. തീത്തോസ്, കള്ളൻ തീത്തോസും തമ്മിലുള്ള ഒരു സംസാരത്തെ പറ്റി സൂജാതികളെ വന്നെത്തി എന്ന ട്യൂണിൽ പറയുന്നുണ്ട്. അതിനകത്ത് കുറേയേറെ സ്റ്റാൻസാകളുള്ളതാണ്. അതിനകത്തെ ഒരു നാല് സ്റ്റാൻസ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് മൃതികരെ സന്ദർശിച്ചു, തൻ പുനരുദ്ധാനം മൂലം പുനരുദ്ധാനം വാഗ്ദാനം ചെയ്തവനാണ് മെസ്സിയാ തന്നെ. ഇങ്ങനെ നാല് കാര്യങ്ങൾ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ടാണ്. 5 മുതൽ അതിന്റെ 19-ാമത്തെ സ്റ്റാൻസ വരെയുള്ള ഭാഗങ്ങള് ഈ ക്രോപേമാലാഖ പറയുന്നതായിട്ടാണ് കേട്ടോ. 5 മുതൽ 19 വരെയുള്ള 15 സ്റ്റാൻസകള് ഈ ക്രോപേമാലാഖ പറയുന്ന എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയോ? കള്ളൻ തീത്തോസേ അങ്ങോട്ട് കയറാനായിട്ട് ചെന്നു, ഈ വാളിന്റെ ജാലയുമായിട്ട് ക്രോപേമാലാഖ അവിടെ നിൽക്കുന്നു. കള്ളൻ തീത്തോസ് പറഞ്ഞു, എന്നെ പറദീസായി വിടാന്ന് കർത്താവ് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് കയറാൻ വന്നേക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേന് ക്രോപേമാലാഖ പറയുന്നതായ കുറെയേറെ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചേക്കുന്നത് എന്നാണെന്നറിയാവോ? നിന്നെ അയച്ചവനാർ, നീ ഇങ്ങനെ ഇവിടെ എത്തി, ചൊൽ എന്നെ വിളിപ്പാൻ എന്തുണ്ടായി, പറയുക വിശദം. നീ ആര്? നീ ഒരു മോഷ്ടാവാണല്ലോ, മോഷ്ടണം ഇവിടെ പാടില്ല, കാവൽ നിൽക്കും വാൾ രൂക്ഷം, വഴിതെറ്റി പോയോ പോകൂ, ഇപ്പൊ ഇവിടെ മോട്ടിക്കാൻ വന്നാണ് പൊക്കോണം, നിന്നെ വെട്ടിക്കളയും എന്നൊക്കെ ക്രോപേമാലാഖ പറയുക. ഭീകരമാണ് ഈ സ്ഥലമേറ്റം, കോട്ടകൾ എരുതി ചുറ്റും വാൾ, ആർക്കും അമർത്താൻ പറ്റാത്തവർ ഇവിടെ എങ്ങനെ നീ വന്നെത്തി? എടാ, ഇവിടെ ഒരുത്തം കയറി വരാൻ ധൈര്യപ്പെടാൻ നീ എങ്ങനെ ഇവിടെ വന്നു? തോട്ടം വിട്ടു പണ്ടാതാം, പിന്നെ ഇവിടെ ആരും വന്നില്ല, നിഷ്കാസിതമായി നിൻ വർഗം, വർഗം വേണ്ട പോയിക്കൊള്ളുക, ഇവിടെ ഒന്നും നിൽക്കരുത്, നിന്റെ വർഗത്തെ മുഴുവൻ ഇവിടെ ദൈവം ഓടിച്ചു കളഞ്ഞ എന്നെ ഇവിടെ കാവൽ നിർത്തിയേക്കുക. ഇവിടെ കയറാൻ മലിനന്മാർക്ക് ഒക്കുകയില്ലെന്ന് ഓർക്കണം, കൊലപാതകിനി നിണതാകി നിന്നെ ആരിങ്ങെത്തിച്ചു, തർക്കിക്കേണ്ട പോയിക്കൊള്ളുക, ആജ്ഞാനുസൃതം നിൽക്കുന്നേൻ, ജീവദ്രുപം ഈ വാളാൽ ഞാൻ നിങ്ങളിൽ നിന്നും രക്ഷിക്കും. ഞാൻ ഈ നിങ്ങളെ പോലുള്ളവന്മാരുടെ കയ്യിൽ നിന്ന് ഈ തോട്ടം എന്ത് വില കൊടുത്തും രക്ഷിക്കാനായിട്ട് എന്നെ ദൈവം നിർത്തിയേക്കുന്നേ. എഴുതി വീട്ടാൻ കഴിയാത്ത ചീട്ടാദാമു ഹവ്വായും മഞ്ഞതിൽ മുള്ളുണ്ടാമെന്ന് മന്നൻ മുന്നം വിധി നൽകി. അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ ഈ പറയും, നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. പേജ് നമ്പർ 388 മുതലുണ്ട്, പേജ് നമ്പർ വരെ പറഞ്ഞുതരാം കഷ്ടാനുവാഴ്ച പുസ്തകത്തില്. ദയവേ ഇത് വായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇതിന് വായിക്കുക. 19 സ്റ്റാൻസാകൾ പറഞ്ഞു. മർത്തിരെ നീ അവസാനം പറഞ്ഞു, ക്രോപേമാലാഖ മാത്രമേ പറയുന്നുള്ളൂ. കള്ളം തീത്തോസം നമ്മളെ സംവാദമെന്നാണ് പറഞ്ഞേക്കുന്നത്, പക്ഷെ ഇതിനകത്ത് കള്ളം തീത്തോസം ഒന്നും പറയുന്നില്ല. 19-ാമത്തെ സ്റ്റാൻസ മർത്തിരെ നിഹനിക്കുന്നവനെ നിന്നെ ഇങ്ങോട്ട് ആർ വിട്ടു, ചൂഴും തിരിയും വാൾ നിന്മേൽ വീഴും മുൻപോട്ടാഞ്ഞെന്നാൽ എന്നുവരെ ഇപ്പൊ വെട്ടിക്കളയും എന്നുവരെ ക്രോപേമാലാഖ പറഞ്ഞു. ഈ 15 സ്റ്റാൻസ പറഞ്ഞപ്പോഴേ കള്ളൻ തീത്തോസ് 1 സ്റ്റാൻസ പറഞ്ഞു. 20-ാമത്തെ സ്റ്റാൻസ കള്ളൻ തീത്തോസ് പറഞ്ഞു. എന്നാന്നറിയോ? എന്നെ നയിക്കും പുത്രൻ തൻ, കുരിശിനെ ഞാൻ കൈവെടിയില്ല, സത്യമാം ഉഗ്ര സ്ലീബായാൽ ഏതനിലേറാം തടവിന്നിയെ. ഞാൻ കർത്താവിന്റെ സ്ലീബായിൽ നിന്ന് രക്ഷ പ്രാപിച്ച വന്നേക്കുന്നെന്ന്. കർത്താവിന്റെ വിജയ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരെന്ന് പറയത്തില്ലേ പുരോഹിതൻ അവസാനം? ഇതൊക്കെ വലിയ അർത്ഥമാ കേട്ടോ, വലിയ അർത്ഥമാ. ആ വിജയ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടു വന്നേക്കാണ് ഒറ്റ സ്റ്റാൻസ പറഞ്ഞു. ഉടനെ കോപമാല പറയുന്ന 21-ാം സ്റ്റാൻസായില് നിഹതൻ തോട്ടത്തിൻകാവൽ മൃദുവാക്കാൻ സാക്ഷ്യം നൽകി ഭീതികരം നിന്നടയാളം കയറുക പെട്ടെന്ന് അവകാശി കയറുക പെട്ടെന്ന് അവകാശി. അയ്യോ എനിക്ക് എന്റെ എനിക്ക് സത്യം ലിറ്ററലി എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു ഇത് വായിച്ചപ്പോ. ഭീതികരം നിന്നടയാളം കയറുക പെട്ടെന്ന് അവകാശി. നോക്കിയേ 15 സ്റ്റാൻസ എടാ കയറരുത് വെട്ടിക്കളയോ എന്ന് പറഞ്ഞു മാലാഖ്യ. പക്ഷേ ഈ കർത്താവിന് സ്ലീപായ ഞാൻ രക്ഷിക്കപ്പെട്ടു വന്നേക്കുക എന്ന് പറഞ്ഞപ്പോഴേ കയറുക പെട്ടെന്ന് അവകാശി, പെട്ടെന്ന് കയറാനകത്തോട്ട്. അത് കഴിഞ്ഞിട്ടും കുറുബൈ മാലാഖ പറയുന്ന കള്ളന്തിത്തോസ് പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളു. കുറുബൈ മാലാഖ പിന്നീട് പറയാ, മൃതരാം ആദാമ്യന്മാരെ വൻ കാരുണ്യം കൈവന്നു ഉൾപ്പൂകുക മോഷ്ടാവികൾ സ്വീകൃതരാകും കേറുന്നവൻ. കയ്യിൽ ഞാൻ ഏന്തിയ തീവാൾ സ്കീപ്പ മൂലം നിർമൂലം പ്രത്യാഗതരെ ഭയമെന്യെ തൂപ്പിൽ പൂകിൻ സാമോദം. അതാ പറഞ്ഞ് കയ്യിൽ ഞാൻ ഏന്തിയ തീവാൾ സ്കീപ്പ മൂലം നിർമൂലം എന്ന് പറഞ്ഞാൽ ക്രോപകൾ കുന്തം താനേറ്റ കുന്തത്താൽ നീക്കി. അതിന്റെ വിശദീകരണമോ? ആദാമിനെയും സുതരെയും തിരികെ വരുത്തിയ സർവേച്ഛ കൃപ കെഞ്ചിയ ചോരൻ പേർക്കായി വാതിൽ തുറന്നവനെ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിക്കുന്നത്. കള്ളന്തിത്തോസ് ഒറ്റക്കാരി പറഞ്ഞുള്ളൂ, വിജയസ്ലീബായ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. ആ വിജയസ്ലീബായ കർത്താവ് ഒഴുക്കി തന്ന രക്തവും വെള്ളവും, ആ രക്തവും വെള്ളവും കർത്താവിന്റെ ശരീര രക്തങ്ങളിൽ പങ്കുചേരുമ്പോഴേ നമുക്ക് ആ നിത്യജീവന്റെ അനുഭവത്തിലേക്കാണ് നമ്മളെ കർത്താവ് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നുള്ളത് ഓർത്തിരുന്നോളണം. അതുകൊണ്ട് ഹേർട്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പ വീഞ്ഞുകളിന്മേലുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നതല്ല. കൊച്ചു പിള്ളേരോട് പറയും, പറുതീസയിലാദാം രുചി നോക്കാത്ത ഫലം സാമോദം വഹിക്കുന്നീനാൾ നിൻവായിൽ. പറുതീസയിലാദാം രുചി നോക്കാത്ത ഫലം സാമോദം വഹിക്കുന്നീനാൾ നിൻവായിൽ. നമുക്കൊക്കെ കിട്ടിയതാ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാ. പ്രിയമുള്ള ഒരു അത്ര ശ്രേഷ്ഠമായ ആ അനുഭവത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് എപ്പിക്ലീസിസ് ആണ്, കർത്താവ് എന്നോട് ഉത്തരം അരുളി ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന. അത് ആ ഭാഗം കൂടെ നമുക്ക് നോക്കാം, 10 മിനിറ്റും കൂടെ ഉണ്ടല്ലോ. കർത്താവ് എന്നോട് ഉത്തരം അരുളി ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയാണ് അടുത്തത്. വായിച്ചു അധ്യായം ഒന്ന് വായിക്കണം, നമ്മള് ഏത് ദിവസവും കൂടെ പഠിച്ചാണല്ലോ പോകുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം. എല്ലാം വായിക്കണ്ട, എല്ലാം വായിക്കണ്ട, ഞാൻ പറയാനിരുന്നിട്ട് വായിച്ചാ മതി. 18-ാം അധ്യായം 17 മുതലുള്ള വാക്യം വായിച്ചു, 17 മുതൽ വായിച്ചു. ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ, ഏലിയാവിന്റെ കാര്യം അറിയാം, ആഹാബിന്റെ ഇസബെല്ലിന്റെ കഥയൊക്കെ അറിയാമല്ലോ. ഏലിയാവ് ആഹാബ് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു, ഇസബെല് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു. ആഹാബ് ഇസബെല് ഏലിയാവിനെ കൊല്ലാൻ നോക്കി നടക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ആഹാബ് ഏലിയാവിനെ കണ്ടുമുട്ടുന്നത്. അത്രയും മാത്രം ഓർത്തിരിക്കുക, ബാക്കി വായിക്കുക. 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കും.
ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, ആരിത് ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പുതു ഭവനവും അത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാല വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ. എന്നാൽ ഇപ്പോൾ ആളയച്ച് എല്ലാ ഇസ്രായേലിനെയും ബാലിന്റെ 400 പ്രവാചകന്മാരെയും ഇസബേലിന്റെ മേശയിങ്കൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമേൽ പർവ്വതത്തിൽ എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക വരുത്തുക. അങ്ങനെ ആഹാബ് എല്ലാ
അപ്പൊ കർമേൽ പർവ്വതത്തില് ഒരു ഒരു ബലി നടക്കാനായിട്ട് പോയ സംഭവം നിങ്ങൾക്ക് അറിയാവുന്ന, എന്നാലും വായിക്കുമ്പോ കുറച്ചുകൂടെ ക്ഷമിക്കണം, അറിയാൻ മേലാത്തവരോടൊന്ന് മനസ്സിലാക്കിക്കൊള്ളുമല്ലോ എന്ന് കരുതിയാണ് ഒന്ന് വായിച്ചു പോകുന്നത്. ബാലിന്റെ 450 പ്രവാചകന്മാരാ, 450 പേരാ. പിന്നെ ഇസബേലിന്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേരാ പ്രവാചകന്മാരും അങ്ങനെ കർമ്മയിൽ കൂട്ടി വരുത്തുന്നു. 20-ാം വാക്യം മുതൽ വായിച്ചു.
അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ ആളയച്ച് കർമേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടി വരുത്തി. അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വെക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിക്കും, ബാൽ എങ്കിലോ അവനെ അനുഗമിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാലിന്റെ പ്രവാചകന്മാരോ 480 പേരുണ്ട്. ഞങ്ങൾക്ക് രണ്ട് കാളയെ തരട്ടെ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്ത് ഖണ്ഡം ഖണ്ഡമായി തീയിടാതെ വിറകിന്മേൽ വെക്കട്ടെ. മറ്റേ കാളയെ ഞാനും ഒരുക്കി തീയിടാതെ വിറകിന്മേൽ വെക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ. അതിന് ജനമെല്ലാം അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട്, നിങ്ങൾ ഒരു കാളയെ തിരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളുകയും നിങ്ങൾ അധികം പേരുണ്ടല്ലോ, എന്നിട്ട് തീയിടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്തു ഒരുക്കി ബാലെ ഉത്തരമരുളേണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു. പുറത്ത് വിളിപ്പി
രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ഈ തുള്ളിച്ചാട്ടം ബഹളമാ. ഇപ്പൊ ഈ ആരാധന കാണുമ്പോഴേ ഇപ്പൊ തുള്ളിച്ചാട്ടം ബഹളം കാണാനായിട്ട് എല്ലാവർക്കും താല്പര്യം. തുള്ളിച്ചാട്ടവും ബഹളവും, തുള്ളിച്ചാട്ടവും ബഹളം കൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. അതിലേക്ക് ഞാൻ ഒത്തിരി കടന്നു പോകുന്നില്ല. ബാക്കി വായിച്ചു. 27 മുതൽ ഉച്ചയായപ്പോൾ ഏലിയാവരെ പരിഹസിച്ചു.
ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു. ഉറക്ക വിളിപ്പിയിൽ അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ വെളുത്തി പോവുകയാകുന്നു, അല്ലെങ്കിൽ യാത്രയിലാവുന്നു, അല്ലെങ്കിൽ പക്ഷി ഉറങ്ങുകയാവുന്നു, അവനെ ഉണർത്തേണം എന്ന് പറഞ്ഞു.
ഇവിടെ അവിടെ അവിടെ ഒരു വാക്ക് വായിച്ചപ്പോ ഒരു ചെറിയ പോസ് വന്നല്ലോ, വെളിക്ക് പോയിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. അത് രണ്ട് രീതിയിൽ അതിന്റെ വ്യാഖ്യാനം പറയുന്നുണ്ട്. ഒന്ന്, ടോയ്ലറ്റിൽ പോയി വെളിക്ക് പോവുക എന്ന് പറഞ്ഞാൽ നമ്മള് ടോയ്ലറ്റിൽ പോവുക എന്ന് തന്നെ പറയും. ബാത്റൂമിൽ പോയതാണെന്ന് തന്നെ ഒരു അർത്ഥത്തിൽ. അവിടെ സൈഗ് SIYG എന്നുള്ള വാക്ക് ഹീബ്രു വേർഡ് അത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വിജന പ്രദേശത്തേക്ക് പോയിരിക്കുന്നു, അത് ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതല്ലാതെ ഒറ്റയ്ക്ക് മറ്റുള്ളവരിൽ നിന്നെല്ലാം മാറി എവിടെയോ പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്നു എന്നൊരർത്ഥവും കൂടെ ഉണ്ട്, വിളിക്ക് പോയിരിക്കുകയായിരുന്നു എന്നുള്ളതിന്. ഞാൻ നമ്മുടെ സുറിയാനി പിന്നെ പരിഭാഷയിൽ നോക്കിയപ്പോഴും ഈ വിളിക്ക് പോയിരിക്കുകയായിരിക്കും, ടോയ്ലറ്റിൽ പോയി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ ഉറങ്ങുകയാകുന്നു, അവനെ ഉണർത്തണമെന്ന് പറഞ്ഞു. അവർ 28
അവർ ഉറക്കം വിളിച്ച് പതിവ് പോലെ രക്തം ഒഴുകുപോലെ വാൾക്കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. ഉച്ച തിരിഞ്ഞിട്ട് ഭോജനയാകം കഴിക്കുന്ന സമയം വരെ അവർ വിളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരികയും എന്ന് സർവജനത്തോട് പറഞ്ഞു. സർവജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞുകിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി, നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും എന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസന്നി തൊട്ടവണ്ണം 12 കല്ലെടുത്ത് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന്റെ ചുറ്റും 2 സെയാ വിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. പിന്നെ അവൻ
നമുക്ക് ഒരു കാര്യം കൂടി ഞാനൊന്ന് പറയാം. ഈ 12 കല്ലെടുത്തു, 12 കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ, അതാ സഭ പാറമ്മയിൽ അടിസ്ഥാനമായിട്ട് പണിതു. 12 പിതാക്കന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണോ യോശുവയുടെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഞാനത് പിന്നെ ഡിപ്റ്റിക്സിനെ പറ്റി പറയും, തുബ്ദേനെ പറ്റി പറയുന്ന സമയത്ത് ഞാനത് പറഞ്ഞോളാം. അപ്പോൾ ഈ 12 പിതാക്കന്മാരുടെ അടിസ്ഥാനമിട്ടുകൊണ്ട്, അതാ സഭയുടെയൊക്കെ വളരെ കൃത്യമായ പൂർത്തീകരണം ഇവിടെ കേട്ടോ. അപ്പോസ്തോലികം എന്നൊക്കെ പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളാണ് ഇതെല്ലാം. ഞാൻ എപ്പോഴും പറയുന്ന വാക്യങ്ങളാണല്ലോ FAC ലേഖനം 2:20 വാക്യം, ക്രിസ്തു യേശു മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം. ആ അപ്പോസ്തോലിക അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ 12. ആ 12 വളരെയേറെ പ്രാധാന്യമുണ്ട്. ബാക്കിയും കൂടെ ഒന്ന് മുന്നോട്ട് പെട്ടെന്ന് വായിച്ചു നോക്കൂ.
പിന്നെ അവൻ വിറകടുക്കി കാളയെ ഖണ്ഡം ഖണ്ഡമായി വിറകിൻ മീതെ വെച്ചു. 4 തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴുക്കി എന്ന് പറഞ്ഞു.
രണ്ടാം പ്രാവശ്യം ജീവിയെന്ന് പറഞ്ഞു. 4:4-8 അതിനുശേഷം 3 പ്രാവശ്യം അങ്ങനെ ജീവിയെന്ന് പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം ചെയ്തു. 3:12 ഇതാ 12 പൂർത്തീകരണം. ഇതൊക്കെ വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി അവൻ തോട്ടിലും വെള്ളം നിറച്ചു. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്നു. അബ്രഹാം ഭോജനയാഗം കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് സന്ധ്യാസമയമാണ്. അപ്പൊ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്നു. അബ്രഹാമിന്റെയും ഇസ്രാഖിന്റെയും ഇസ്രയേലിന്റെയും അല്ലെങ്കിൽ യാക്കോബിന്റെ, ഇസ്രായേൽ എന്ന് ഇവിടെ ഉപയോഗിച്ചേക്കുന്ന യാക്കോബിന്റെ പേരാണല്ലോ ഇസ്രായേൽ എന്ന് മാറിയത്. ഇസ്രയേലിന്റെ ദൈവമായ യഹോവേ, ഇസ്രയേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളെയൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. യഹോവേ എനിക്ക് ഉത്തരമരുളണമേ. 37-ാം വാക്യം, യഹോവേ എനിക്ക് ഉത്തരമരുളണമേ. നീ തന്നെ ദൈവം എന്ന, നീ ദൈവം തന്നെ യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീയിറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു. ഹോമയാഗം, വിറക്, മണ്ണ്, തോട്ടിലെ വെള്ളം വറ്റിച്ചു. ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഇതാ ഏലിയാവിന്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് നമ്മള് കർത്താവേ എന്നോട് സ്ഥിരമരുളയണമെന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലുന്നതായ പ്രാർത്ഥന. എപ്പിക്ലീസിസിന്റെ അവസാനം നമ്മൾ ചൊല്ലുന്നതായ പ്രാർത്ഥന, പരിശുദ്ധാത്മാവ് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ചൊല്ലുന്നതായ പ്രാർത്ഥന, കർത്താവേ എന്നോട് സ്ഥിരമരുളി ചെയ്യണമേ എന്ന് നമ്മൾ ചൊല്ലുന്നതായ പ്രാർത്ഥന എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. സമയം കൃത്യം, ദൈവം അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛൻ, ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. നല്ല ഇന്ററാക്ഷൻ ആയിരുന്നു. താങ്ക് യു അച്ഛൻ, എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. വളരെയധികം നന്ദി അച്ഛ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എസ് എ കോമ്പറ്റീഷന് ചേരാനുള്ളവർ എത്രയും വേഗം പേര് എനിക്ക് അയച്ചു തരിക. വളരെ കുറച്ച് പേരെ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാ യൂണിറ്റ് സെക്രട്ടറിമാരും അതിന് പേരെടുത്ത് എനിക്ക് അയച്ചു തരാൻ ശ്രമിക്കണം. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ഈവനിങ്.
പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള ഭാവ, ശുദ്ധമുള്ളതിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ജയമുള്ള ശ്രീപായാൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന്റെ സോനങ്ങളായി ഞങ്ങളെ ചമച്ചു കൊള്ളണമേ. ദൈവമായ കർത്താവ്, നേരോക്കിലും കാലമൊക്കെ എല്ലാ സമയത്ത് തന്നെ നിന്റെ ദൈവത്തിന്റെ ചിറങ്കിൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. പുത്രപരിശുദ്ധാത്മാവാം ദൈവം, അവിടുത്തെ സംസർഗവാസവും കൂട്ടായ്മയും ഞങ്ങളെല്ലാവരുടെ മേലും. കർത്താവ്, ഞങ്ങള് പഠിക്കുന്നതായ പഠന വിഷയങ്ങളുടെ മേലും MMESന്റെ പ്രവർത്തനങ്ങളുടെയും പ്രവർത്തകരുടെയും മേലും, പ്രത്യേക ഞങ്ങളായിരിക്കുന്ന അധ്വാനങ്ങളോട്, കർത്താവേ, ഞങ്ങളുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളോടും ഞങ്ങളുടെ വാങ്ങിപ്പേരുടെ ആത്മാക്കളോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ.
ആമേൻ.
ഗുഡ് നൈറ്റ്.